മത്തായി അദ്ധ്യായം 25.
മണവാളന്റെ വരവിനുവേണ്ടി കാത്തിരിക്കാൻ പോയ 10 കന്യകമാരെ പോലെയാണ് സ്വർഗരാജ്യം. അവർ തങ്ങളുടെ വിളക്കും കൊണ്ടുവന്നിരുന്നു. അവരിൽ 5 കന്യകമാർ ബുദ്ധിഹീനരായിരുന്നു, 5 പേർ ബുദ്ധിമതികളും. മണ്ടികളായ കന്യകമാർ വിളക്കിനോടൊപ്പം ആവശ്യമായ എണ്ണ കൊണ്ടുവന്നിരുന്നില്ല. ബുദ്ധിമതികൾ വിളക്കിനോടൊപ്പം അവരുടെ പാത്രങ്ങളിൽ കൂടുതൽ എണ്ണയും കൊണ്ടുവന്നിരുന്നു. മണവാളൻ വരാൻ വളരെ വൈകി. കന്യകമാർ എല്ലാവരും ക്ഷീണിച്ച് ഉറങ്ങിത്തുടങ്ങി. അർദ്ധരാത്രിയിൽ ആരോ വിളിച്ചു പറഞ്ഞു, "ഇതാ മണവാളൻ വരുന്നു, വന്ന് അവനെ സന്ധിക്കുക." അപ്പോൾ എല്ലാ കന്യകമാരും എഴുന്നേറ്റു. അവർ തങ്ങളുടെ വിളക്കുകൾ കത്തിച്ചു. ബുദ്ധിഹീനരായ കന്യകമാർ ബുദ്ധിമതികളായ കന്യകമാരോട് പറഞ്ഞു, "ഞങ്ങളുടെ വിളക്കിലെ എണ്ണ തീർന്നു, നിങ്ങളുടെ എണ്ണ കുറച്ചു തരൂ." ബുദ്ധിമതികൾ പറഞ്ഞു, "ഇല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും മതിയായ എണ്ണയില്ലാത്ത പ്രതിസന്ധിയിലാകും ഞങ്ങൾ. പോയി എണ്ണക്കച്ചവടക്കാരിൽ നിന്നും നിങ്ങൾക്കാവശ്യമായ എണ്ണ വാങ്ങിക്കൊണ്ടുവരിക." അതിനാൽ ബുദ്ധിഹീനരായ കന്യകമാർ എണ്ണ വാങ്ങാൻ പോയി. അവർ പോയപ്പോൾ മണവാളൻ വന്നു. അപ്പോൾ തയ്യാറായിരുന്നവർ അവനോടൊത്ത് വിവാഹസദ്യയ്ക്കു പോയി. അപ്പോൾ വാതിലടച്ച് കുറ്റിയിടപ്പെട്ടു. പിന്നീട് മറ്റ് കന്യകമാരെത്തി. അവർ പറഞ്ഞു, "കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കായി വാതിൽ തുറക്കൂ, ഞങ്ങൾ അകത്ത് കയറട്ടെ." പക്ഷേ മണവാളൻ പറഞ്ഞു, "ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയില്ല. അതിനാൽ എപ്പോഴും തയ്യാറായിരിക്കുക. മനുഷ്യപുത്രൻ എന്ന് എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു സ്ഥലം സന്ദർശിക്കാൻ പോകുന്ന ഒരാളെപ്പോലെയാണ് സ്വർഗരാജ്യം. പോകും മുമ്പ് അയാൾ തന്റെ ദാസന്മാരോട് സംസാരിച്ചു. താൻ പോകുമ്പോൾ തന്റെ സാധനങ്ങൾ സംരക്ഷിക്കണമെന്ന് അയാൾ അവരോട് പറഞ്ഞു. അതിൽ ഓരോരുത്തരുടെയും കഴിവിനനുസൃതമായി ഒരാൾക്ക് അയാൾ 5 പണസഞ്ചികൾ കൊടുത്തു, മറ്റൊരാൾക്ക് 2, മൂന്നാമന് 1 പണസഞ്ചി നൽകി. എന്നിട്ടയാൾ പോയി. 5 പണസഞ്ചി കിട്ടിയവൻ അത് ഉടൻ വ്യാപാരത്തിനായി ഉപയോഗിച്ചു, 5 സഞ്ചി പണം കൂടി ഉണ്ടാക്കി. 2 സഞ്ചി പണം കിട്ടിയവനും അതുപയോഗിച്ച് 2 സഞ്ചി പണം കൂടി ഉണ്ടാക്കി. എന്നാൽ 1 സഞ്ചി പണം കിട്ടിയവൻ കുഴികുത്തി തന്റെ യജമാനന്റെ പണം അതിലിട്ടു. വളരെ കാലത്തിനു ശേഷം യജമാനൻ തിരിച്ചുവന്നു. തന്റെ പണം കൊണ്ട് എന്തു ചെയ്തുവെന്ന് അയാൾ ഓരോരുത്തരോടും ചോദിച്ചു. 5 സഞ്ചി പണം കിട്ടിയവൻ 5 എണ്ണം കൂടി യജമാനന് കാഴ്ചവെച്ചു. അവൻ പറഞ്ഞു, "യജമാനനെ, 5 സഞ്ചി പണമാണ് അങ്ങ് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ അതുകൊണ്ട് 5 കൂടി സമ്പാദിച്ചു." യജമാനൻ മറുപടി പറഞ്ഞു, "നീ ചെയ്തതാണ് ശരി. നീ വിശ്വസ്തനായ ദാസൻ തന്നെ. ആ ചെറിയ തുക നീ നന്നായി വിനിയോഗിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് അല്പം കൂടി വലിയ സംഗതികൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം തരുന്നു. വന്ന് എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുക." അപ്പോൾ 2 പണസഞ്ചി ഏൽപ്പിക്കപ്പെട്ടവനും എത്തി. അവൻ പറഞ്ഞു, "യജമാനനെ, അങ്ങ് 2 സഞ്ചി പണം എന്നെ ഏൽപ്പിച്ചു. ഞാൻ അതുകൊണ്ട് 2 സഞ്ചി പണം കൂടി ഉണ്ടാക്കി." യജമാനൻ മറുപടി പറഞ്ഞു, "നീ ചെയ്തത് ശരിയാണ്. നീ വിശ്വസ്ത ദാസനാണ്. ആ ചെറിയ തുക കൊണ്ട് നീ കൂടുതൽ പണമുണ്ടാക്കി. അതിനാൽ ഞാൻ നിനക്ക് കുറെ കൂടി വലിയ സംഗതി ചെയ്യാനുള്ള ഉത്തരവാദിത്തം തരുന്നു. വന്ന് എന്റെ സന്തോഷത്തിൽ പങ്കുചേരുക." അപ്പോൾ 1 സഞ്ചി പണം കിട്ടിയവനെത്തി. അവൻ യജമാനനോട് പറഞ്ഞു, "യജമാനനെ, അങ്ങ് കർക്കശക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞു. വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ്, പതിരില്ലാതെ ശേഖരിക്കുന്നവനുമാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു. അങ്ങ് തന്ന പണം ഞാൻ ഒളിച്ചുവെച്ചു. ഇതാ അങ്ങ് തന്ന പണസഞ്ചി." എന്നാൽ യജമാനന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, "മടിയനും കൊള്ളരുതാത്തവനുമായവനെ, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും പതിരില്ലാതെ ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞെന്ന് പറയുന്നു. നീ എന്റെ പണം പണമിടപാടുകാരിൽ നിക്ഷേപിക്കണമായിരുന്നു. അപ്പോൾ എനിക്കെന്റെ പണം പലിശയോടെ കിട്ടുമായിരുന്നു." അതിനാൽ യജമാനൻ തന്റെ ദാസന്മാരോട് പറഞ്ഞു, "ആ ദാസനിൽ നിന്നും പണസഞ്ചി വാങ്ങി അത് 10 പണസഞ്ചി ഉള്ളവന് കൊടുക്കുക. അവനവനുള്ളത് ഉപയോഗിക്കുന്നവന് കൂടുതൽ കിട്ടും, അയാൾക്ക് ആവശ്യത്തിലധികം കിട്ടും. എന്നാൽ ഉള്ളതുകൂടി ഉപയോഗിക്കാത്തവനിൽ നിന്നും എല്ലാം എടുക്കപ്പെടും." എന്നിട്ട് യജമാനൻ പറഞ്ഞു, "ആ പ്രയോജനമില്ലാത്ത ദാസനെ പുറത്ത് ഇരുട്ടിലേക്കെറിയുക. അവിടെ ആളുകൾ നിലവിളിക്കുകയും വേദന കൊണ്ട് പല്ല് ഞെരിക്കുകയും ചെയ്യുന്നുണ്ടാകും. മനുഷ്യപുത്രൻ വീണ്ടും വരും. മഹത്വത്തോടുകൂടിയാവും അവൻ വരിക. എല്ലാ ദൂതന്മാരും അവനോടൊത്തു വരും. അവൻ രാജാവായി തന്റെ മഹത്വമേറിയ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യും. ലോകം മുഴുവനും ഉള്ള ജനത മനുഷ്യപുത്രനു മുന്നിൽ സംഘടിക്കും. മനുഷ്യപുത്രൻ ജനങ്ങളെയാകെ രണ്ടായി വേർതിരിക്കും. ഇടയൻ ചെമ്മരിയാടുകളിൽ നിന്നും കോലാടുകളെ വേർതിരിക്കുന്നതുപോലെ അവൻ ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ തന്റെ ഇടതുവശത്തും നിർത്തും. അപ്പോൾ രാജാവ് തന്റെ വലതുവശത്ത് നിൽക്കുന്ന നീതിമാന്മാരോട് പറയും, വരൂ, എന്റെ പിതാവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യത്തിലേക്ക് വരൂ. ലോകാരംഭം മുതൽ ആ രാജ്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നതിനാൽ ആ രാജ്യം നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ വീട്ടിൽ നിന്നും ദൂരെ ഒറ്റയ്ക്കായപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എനിക്ക് വസ്ത്രമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ തടവറയിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നീതിമാന്മാർ മറുപടി പറയും, കർത്താവേ, നിനക്ക് വിശക്കുന്നത് കണ്ട് ഞങ്ങൾ ഭക്ഷണം തന്നത് എപ്പോഴാണ്? നിനക്ക് ദാഹിക്കുന്നത് കണ്ട് ഞങ്ങൾ വെള്ളം തന്നത് എപ്പോഴാണ്? നിന്നെ വീട്ടിൽ നിന്ന് അകലെ ഒറ്റയ്ക്ക് കണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് എപ്പോഴാണ്? നിന്നെ വസ്ത്രമില്ലാതെ കണ്ട് ഞങ്ങൾ വസ്ത്രം തന്നത് എപ്പോഴാണ്? നിന്നെ രോഗിയായും തടവുകാരനായും കണ്ട് നിന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ചത് എപ്പോഴാണ്? അപ്പോൾ രാജാവ് മറുപടി പറയും, ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇവിടെയുള്ള എന്റെ സഹോദരന്മാർക്ക് നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതെനിക്കു കൂടിയായിരിക്കും. എന്നിട്ട് അവന്റെ ഇടതുവശത്ത് നിൽക്കുന്ന നീചന്മാരോട് രാജാവ് പറയും, കടന്നു പോകൂ, നിങ്ങളെ ശിക്ഷിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിത്യാഗ്നിയിലേക്ക് പോകൂ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയുള്ളതാണ് നരകാഗ്നി. കടന്നു പോകൂ. എന്തെന്നാൽ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല, എനിക്ക് ദാഹിച്ചപ്പോൾ ജലം തന്നില്ല, ഞാൻ വീട്ടിൽ നിന്നകന്ന് ഒറ്റയ്ക്കായപ്പോൾ നിങ്ങൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചില്ല, ഞാൻ വസ്ത്രമില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ധരിക്കാൻ ഒന്നും തന്നില്ല, ഞാൻ രോഗിയായിരുന്നപ്പോഴും തടവുകാരനായിരുന്നപ്പോഴും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവരും മറുപടി പറയും, കർത്താവേ, എന്നാണ് ഞങ്ങൾ നീ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും കണ്ടത്? എന്നാണ് ഞങ്ങൾ നിന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് അകന്ന് കണ്ടത്? എന്നാണ് ഞങ്ങൾ നിന്നെ വസ്ത്രമില്ലാതെയോ രോഗിയായോ തടവുകാരനായോ കണ്ടത്? ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ഞങ്ങൾ എന്നാണ് നിന്നെ സഹായിക്കാതെ പോയത്? അപ്പോൾ രാജാവ് മറുപടി പറയും, ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഇവിടെയുള്ള എന്റെ സഹോദരന്മാർക്ക് നിങ്ങൾ ഓരോന്ന് നിരസിക്കുമ്പോഴും അവ എനിക്കും നിരസിക്കുകയായിരുന്നു. അപ്പോൾ ആ നീചന്മാർ കടന്നുപോകും, അവർക്കെന്നത്തേക്കും ശിക്ഷ കിട്ടും, എന്നാൽ നീതിമാന്മാർക്ക് നിത്യജീവനും കിട്ടും.